بسم الله الرحمن الرحيم.
فترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة من ذلك من آيات الله، من يهدي الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا.
സൂര്യൻ ഉദിക്കുമ്പോൾ അത് അവരുടെ ഗുഹ വിട്ട് വലതുഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും അത് അസ്തമിക്കുമ്പോൾ അത് അവരെ വിട്ട് കടന്ന് ഇടതുഭാഗത്തേക്ക് പോകുന്നതായും നിനക്ക് കാണാം. അവരാകട്ടെ ആ ഗുഹയുടെ വിശാലമായ ഒരു ഭാഗത്താകുന്നു. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്ര. അല്ലാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയെയും നീ കണ്ടെത്തുന്നതല്ല തന്നെ.
وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم.
بسم الله الرحمن الرحيم. الحمد لله وبه نستعين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين. ثم أما بعد، نمل باب ആദാബി ഖളാഇൽ ഹാജാത്. പിന്നെ ഖളാഇൽ ഹാജ എന്ന അധ്യായത്തിൽ രണ്ട് ഹദീസുകൾ ബാക്കിയുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാബുൽ ഗുസ്ൽ വ ഹുക്മുൽ ജുനുബ് അതാണ് പിന്നെ തുടങ്ങാനുള്ളത്. അപ്പൊ ഇതിൽ ഈ രണ്ട് ഹദീസുകൾ, ഒന്ന് വൻ ഈസ ബിനി അസ്ദാദ് ഔ അസ്ദാദ് അൻ അബീഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ബാല അഹദുകും ഫലിയൻതുർ ദക്കറഹു ذكره ذكره ثلاث مرات رواه ابن ماجه بسند ضعيف. اذا بال احدكم فلينتر ذكره ثلاث مرات. വൻ ഈസ ബിനി യസ്ദാദ്, ഈസ ബിനി യസ്ദാദിൽ നിന്ന് നിവേദനം. ഈസ ഇബ്നു യസ്ദാദ്, ഈ യസ്ദാദ് ഔ അസ്ദാദ്, അദ്ദേഹത്തിന്റെ പേര് യസ്ദാദ് ആണോ അതല്ല അസ്ദാദ് ആണോ, രണ്ട് ഉച്ചാരണമുണ്ട്, രണ്ട് രീതിയുണ്ട്, യസ്ദാദ് എന്നും അസ്ദാദ് എന്നും ഉച്ചാരണമുണ്ട്. അൻ അബീഹി, ഈസ ഇബ്നു യസ്ദാദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം. ഇവിടെ എഴുതിയിൽ എന്തെങ്കിലും ഖിലാഫ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തണേ. ആണ് അബീഹി, തന്റെ പിതാവിൽ നിന്ന് നിവേദനം. ഈസ ഇബ്നു യസ്ദാദ് അല്ലെങ്കിൽ ഈസ ഇബ്നു അസ്ദാദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം. അപ്പൊ ഈസ ഇബ്നു യസ്ദാദ് തന്റെ പിതാവിൽ നിന്ന് പറയുമ്പോ ആരാ ഈ പിതാവ്? ആരായിരിക്കും പിതാവ്? യസ്ദാദ്. അതായത് യസ്ദാദിന്റെ മകൻ ഈസയാണ്. ഈസയാണ് ഇപ്പൊ വിവാദനം ചെയ്യുന്നത് അല്ലേ. അപ്പോ പിതാവ് ആരാണ്? യസ്ദാദ് ആണ്. അതാണ് അൻ അബീഹി, തന്റെ പിതാവ് യസ്ദാദിൽ നിന്ന് അല്ലെങ്കിൽ അസ്ദാദിൽ നിന്ന് നിവേദനം. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഖാല അദ്ദേഹം പറഞ്ഞു, ഈ പിതാവ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാല എന്നാണ് മൂത്രിച്ചു, മൂത്രിച്ചാൽ, ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മൂത്രിച്ചാൽ, ഫലിയൻതുർ ദക്കറഹു, അവനവന്റെ ദക്കറിനെ ലിംഗത്തെ നത്തർ ചെയ്യട്ടെ, നത്തർ സലാസ മർണാത്ത്, മൂന്ന് തവണ അവനവന്റെ ലിംഗത്തെ നത്തർ. നത്തർ എന്ന് പറഞ്ഞാൽ പിന്നെ നത്തർ എന്ന് പറഞ്ഞാൽ അൽ ജദ്ബ് ബി ഖുവ എന്നാണ്, ശക്തിയിൽ വലിക്കുക എന്നാണ് ഇമാം ഇബ്നുൽ അസീർ പറഞ്ഞ അതിന്റെ നിർവചനം. ശക്തിയിൽ വലിക്കുക. ഫലിയൻതുർ ദക്കറഹു സലാസ മറാത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല നത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൂത്രത്തിന്റെ ശേഷിപ്പ് ലിംഗത്തിൽ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ വേണ്ടിട്ട് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മളിപ്പോ പിന്നെ കുറച്ചോ കാര്യമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെളിയിക്കുക, അതിന് എത്ര എന്ന് പറയും. ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ബലം പിടിക്കുമ്പോ ആ പുറത്തേക്ക് വിസർജിക്കും, അതിന് എത്ര എന്ന് പറയും. ഭാഷാ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചു വലിക്കുക എന്നുള്ളതാണ്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ശബ്ദം കൊണ്ടോ മറ്റോ ഉള്ളിൽ നിന്ന് ഒരു ബലം പ്രയോഗിച്ചിട്ട് ഇത് തെറിപ്പിക്കുക, അതിനാണ് ഫല്യന്തുർ. ഇത് എന്തുർ എന്നുള്ളത് കൽപ്പനക്രിയാണ്, അവൻ അങ്ങനെ നെത്തുർ ചെയ്യട്ടെ. ദക്കറവ് തന്റെ ലിംഗത്തെ സലാസ മറാത്ത്. റവാഹു ഇബ്നു മാജത്തെ ബിസനദിൻ ദഈഫ്. റവാഹു ഇബ്നു മാജ ഈ ഹദീസ് ഇബ്നു മാജയാണ് റിവായത്ത് ചെയ്തത്, പക്ഷേ ബിസനദിൻ ദഈഫ്, ഹദീസ് ദഈഫാണ്, ദുർബലാണ്. അപ്പോ പിന്നെ ഈ ഹദീസിനെ കുറിച്ച് കുറെ സംസാരമുണ്ട്. ഒന്ന് ഈസ ബിൻ യസ്ദാദ്, ഈ ഈസ ബിൻ യസ്ദാദ് തന്റെ പിതാവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യസ്ദാദ് അല്ലെങ്കിൽ അസ്ദാദ്, അസ്ദാദ് ഇബ്നു ഫുസാഅ അൽ യമാനിയാണ്. അസ്ദാദ് അല്ലെങ്കിൽ യസ്ദാദ് ഇബ്നു ഫുസാഅ അൽ യമാനിയാണ് വാപ്പ. യസ്ദാദ് ഇബ്നു ഫുസാഅ അൽ യമാനി, അദ്ദേഹം പിന്നെ ബുജൈർ ഇബ്നു റൈസാൻ അൽ ഹിമ്യരി എന്ന ആളുടെ മൗലയാണ്, അടിമയാണ്. ബുജൈർ ഇബ്നു റൈസാൻ എന്ന വ്യക്തിയുടെ മൗലയാണ് ഈ യസ്ദാദ് ഇബ്നു ഫുസാഅ അൽ യമാനി. അയാളുടെ മകനാണ് ഈസ ബിൻ യസ്ദാദ്. ഇത് രണ്ടും ദുർബലരാണ് രണ്ടും. ഈ ഇബ്നു മാജ ബിസനദി ദഈഫ്, ദഈഫായ സനദിൽ റിപ്പോർട്ട് ചെയ്തെന്ന് ഇബ്നു ഹജറ പറയുന്നത്. ഇതിന്റെ ദുർബലതന്റെ കാരണം ഇവരാണ്, ഈ ഈസ ബിൻ യസ്ദാദും വാപ്പിയാണ്. കാരണം അവർ രണ്ടാളും മജ്ഹൂലുൽ ഹാലാണ്, ആരാണ് എന്നറിയപ്പെടാത്തവരാണ്, മജ്ഹൂലാണ്. അപ്പൊ ഈ രണ്ട് റാവിമാരും മജ്ഹൂലായത് കാരണത്താൽ ഈ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവിന് പറ്റൂല. ഇമാം നവവി ഈ ഈസ ബിൻ യസ്ദാദ് ദുർബലനാണ് എന്നുള്ളതിൽ ഇത്തിഫാക്ക് ഉണ്ട് എന്നാണ്. ഇബ്നു മഅീൻ ഒക്കെ ഇത് ദുർബലമാണ് എന്ന പക്ഷക്കാരാണ്. ഈ ഹദീസ് ദുർബലാണ്, തീർത്തും ദുർബലാണ്. അല്ല ഇബ്നു മാജ സുനനിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പിന്നെ ജാമിഉ സുനനിൽ ഹദീസ് ക്രോഡീകരിച്ചു. പിന്നെ പിന്നീട് വരുന്ന പണ്ഡിതന്മാരാണ് റാവിമാരെ കുറിച്ച് പഠനം നടത്തുക, അവരാണ് വിധിക്കുക. ഇപ്പൊ ഇമാം നബവി, ഇബ്നു ഹജർ, അതേപോലെ തന്നെ അബൂ ഹാത്തിം, ഇങ്ങനെയുള്ള പിന്നെ യഹ്യ ഇബ്നു മഅീൻ, ബുഖാരി, നസാ, ഇങ്ങനെയുള്ള തുർമുദി പോലുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുക, പിന്നെ വിധിക്കുക. തൈ അപ്പൊ പിന്നെ ഈ ഹദീസില് ദുർബലായതുകൊണ്ട് ഇതിനെ കൂടുതൽ വേണ്ടതില്ല. പക്ഷെ ഇവിടെ ഒരു മസ്അല, മൂത്രിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെത്തറ് നടത്തുക, നെത്തറ് നടത്തുന്നുണ്ടെങ്കിൽ ചിലർ പറഞ്ഞിങ്ങനെ മൂന്ന് പ്രാവശ്യം പിടിച്ച് വലിക്കുക എന്നാണ്. പക്ഷെ അത് ഇനി അതല്ല, അകത്തുനിന്ന് ഒരു ബലം പ്രയോഗിച്ചിട്ട് മൂത്ര വിസർജ്യത്തെ പിന്നെ പുറത്തേക്ക് തള്ള, ആ പ്രവൃത്തി ഉണ്ടോ? ഹദീസ് ദുർബലായതുകൊണ്ട് പിന്നെ അങ്ങനെയല്ല. പിന്നെ ചില പണ്ഡിതന്മാർ, ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ ഈ നെത്തറ് എന്ന് പറഞ്ഞാൽ ഇത് വിദേഹത്താണ്, സുന്നത്തല്ല. കാരണം ഈ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃത്രിമം കാണിക്കേണ്ട കാര്യമല്ല, കൃത്രിമം കാണിക്കേണ്ട കാര്യമല്ല. ശരിയാണ്, മൂത്രം വെടുപ്പാക്കണം, മൂത്രം നമ്മൾ ശേഷിപ്പിക്കാൻ പാടുള്ളതല്ല. ഒരാൾ മൂത്രിച്ച് പൂർണ്ണമായിട്ട് ഒഴിവാകാതെ എഴുന്നേറ്റ് പോകാൻ പാടുള്ളതല്ല. മൂത്രിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കഴുകണം, അതൊക്കെ റസൂലുള്ള പറഞ്ഞാണ്. അതില്ല എങ്കിൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. പക്ഷെ അതിന്റെ പേരിൽ എന്ത് ചെയ്യണതിൽ ആളുകൾ തീവ്രമാകാൻ പാടുള്ളതല്ല. നെത്തർ ഒരുതരം തീവ്രതയാണ്, ഇപ്പൊ ഈ പറഞ്ഞ സംഗതി ഒരുതരം തീവ്രതയാണ്, അതുകൊണ്ടാണ് അത് വിദേഹത്താണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് പിടിച്ചിട്ട് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ നടക്കും, അതൊക്കെ തീവ്രതയാണ്. അതേപോലെ തന്നെ ചിലർ അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ തീവ്രതയാണ്, അതിന്റെ ആവശ്യമില്ല. മൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകണം. മൂത്ര വിസർജനം പിന്നീട് തെറിച്ചു വീഴാത്ത രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത്, അതൊക്കെ ശരിയാണ്. പക്ഷേ നെത്തറ് എന്നുള്ളത് അത് ദീനിലില്ലാത്ത, ദീനിൽ പാടില്ലാത്ത തീവ്രതയാണ് എന്നാണ് പല പണ്ഡിതന്മാരുടെയും പക്ഷം. അതാണ് ശരി, ഹദീസ് ഈ വിഷയത്തിൽ ദുർബലമാണ്. അപ്പൊ വാൻ ഈസ ബിൻ യസ്ദാദ് ഔ അസ്ദാദ് അൻ അബി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബാല അഹദുക്കും ഫലിയൻതുർ ദക്കറഹു സലാസ മറാത്ത്. റവാഹു ഇബ്നു മാജത ബിസനദിൻ ദഈഫ്. ഇനി രണ്ട്, വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅല അഹ്ല ഖുബ, സഅല അഹ്ല ഖുബ, അഹ്ല ഖുബ ഇൻ ഫഖാല ഇന്നല്ലാഹ യുസ്നി അലൈക്കും فقالوا إنا نتبع الحجارة الماء. رواه البزار بسند ضعيف وأصله في أبي داود وصححه ابن خزيمة من حديث أبي هريرة بدون ذكر الحجارة. بدون ذكر الحجارة وأصله في أبي داود والترمذي. أنت لا ശരി കാസിൽ അബൂദാവൂദിനും തുർമുദിലും മാത്രമല്ല, അത് ഇമാം ബുഖാരിന്റെ സഹീഹിൽ വരെയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഖലീഫ നമുക്ക് ഇവിടെ തുർമുദി. അപ്പൊ ഇവിടെ എന്താ, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അവിടെ റളിയല്ലാഹു അൻഹുമ എന്നാണ്. എന്താ, രണ്ടുപേരുണ്ട്, ആരൊക്കെയാണ് രണ്ടുപേര്? ഒന്ന് അബ്ബാസാണ്, മറ്റൊന്ന് അബ്ദുള്ളയാണ്. വാപ്പി മകനും ഉണ്ട്, വാപ്പി മകനും സഹാബിയാണ്, അബ്ദുള്ള ഇബ്നു അബ്ബാസ്. അതാണ് റളിയല്ലാഹു അൻഹുമാ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഅല അഹ്ല ഖുബ, ഖുബ നിവാസികളോട് ചോദിച്ചു. സഅല ചോദിച്ചു, അഹ്ല ഖുബ, ഖുബ നിവാസികളോട്. ഫഖാൽ, എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞത്? തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസ്നി അലൈക്കും, യുസ്നി അലൈക്കും, നിങ്ങളെ പ്രശംസിക്കുന്നു, നിങ്ങളെ പുകഴ്ത്തുന്നു, നിങ്ങളെ പുകഴ്ത്തുന്നു. സനാ ഉണ്ടല്ലോ, സനാ എന്താ, പുകഴ്ത്തതാണ്. നന്മ കൊണ്ടും പുകഴ്ത്തും, തിന്മ കൊണ്ടും പുകഴ്ത്തും, ഖൈറുകൊണ്ടും പുകഴ്ത്തും, ഷെറുകൊണ്ടും പുകഴ്ത്തും. ഷെറുകൊണ്ട് പുകഴ്ത്ത, അതെന്താണ്, ഇകഴ്ത്തലാണ് ശരിക്ക്. ഒരു ജനാസ ഉണ്ടോയപ്പോ, ഒരു ജനാസ ഉണ്ടോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്, മറ്റൊരു ജനാസ ഉണ്ടായപ്പോ റസൂൽ പറഞ്ഞു വജബത്ത്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുടിച്ചു ചോദിച്ചു, എന്ത് ഞങ്ങൾ അങ്ങനെ രണ്ടു പ്രാവശ്യം വജബത്ത് എന്ന് പറഞ്ഞത്? അപ്പോ തിരുനബി പറയാണ്, നിങ്ങൾ ആദ്യത്തെ ജനാസ പോയപ്പോ നിങ്ങൾ അഫ്നൈത്തും അലൈഹി ബിൽ ഖൈർ, ഖൈറുകൊണ്ട് നിങ്ങൾ ആ ജനാസയെ പുകഴ്ത്തി, അതുകൊണ്ട് തന്നെ വജബത്ത് ലഹുൽ ജന്ന, അതിന് സ്വർഗം അനിവാര്യമായി. അടുത്ത ജനാസ ഉണ്ടായപ്പോ അഫ്നൈത്തും അലൈഹി ബിഷർ, ഷെറുകൊണ്ടാണ് നിങ്ങൾ സനാഹ നടത്തിയത്, മോശം പണി തീർന്ന് വടിയായത് നന്നായി എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയൽ. അപ്പോ അത് കാരണത്താൽ, അതിനാൽ അത് വജബത്തിൽ ഹുന്നാർ, അള്ളാഹു നമ്മളെ കാക്കട്ടനാവില്ല, നരകം അനിവാര്യമായി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഷെറുകൊണ്ടും എന്താ നടത്തിയത്? സനാഹാണ് നടത്തിയത്. ഖൈറുകൊണ്ടും സനാഹ നടത്തിയത്. ഇവിടെ ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ സനാഹ നടത്തുന്നു പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ഖൈറുകൊണ്ട് സനാഹ നടത്തുന്നതാണ്. ആരെ സനാഹ നടത്തിയത്? അഹ്ല ഖുബ, ഖുബ നിവാസികളെ. ഫഖാലു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാ നിവാസികളോട്, ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അല്ലാഹു നിങ്ങളെ നന്മയിൽ പരാമർശിച്ചിരിക്കുന്നു, പ്രശംസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഫഖാലു, ഖുബാ നിവാസികൾ ചോദിച്ചു, അവർ പ്രതികരിച്ചു, ഫഖാലു അവർ പ്രതികരിച്ചു, ഇന്ന നുതുബിഉൽ ഹിജാറത്തൽ മാ, ഇന്ന ഞങ്ങൾ നുതുബിഉൽ ഹിജാറത്ത, ഹിജാറത്തിനെ തുടർത്തുന്നു, അൽ മാ വെള്ളം കൊണ്ട്. ഫഖാലു, ഖുബാ നിവാസികൾ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ നുതുബിഉൽ ഹിജാറത്ത, കല്ലിനെ തുടർന്നു, അൽമ വെള്ളം കൊണ്ട്, കല്ലുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നജസ് ശൗചം ചെയ്യും, വൃത്തിയാക്കും, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വെള്ളം അതിനെ തുടർത്തുകയും ചെയ്യുന്നതാണ്. ആദ്യം കല്ലുകൊണ്ട്, പിന്നീട് വെള്ളം കൊണ്ട്, അതാണ് അവിടെ ഉദ്ദേശം. നുതുബിഉൽ എന്നുള്ള ക്രിയക്ക് രണ്ട് മഫ്ഊൽ ഉണ്ടാവും, ഒരു മഫ്ഊൽ ഹിജാറത്ത്, രണ്ടാമത്തെ മഫ്ഊൽ മ. طيب رواه البزار بسند ضعيف ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്താണ്, ബസാർ റിപ്പോർട്ട് ചെയ്താണ്, ദഈഫായ സനദോട് കൂടി, ദുർബലമായ സനദോട് കൂടി. വഅസ്ലുഹു, ഈ ഹദീസിന്റെ അസിൽ, അടിസ്ഥാനം, ഫി അബി ദാവൂദ വതുർമുദി, അബൂദാവൂദിന്റെയും തുർമുദിയുടെയും സനദിൽ, സുനനുകളിലുണ്ട്. വഅലൈക്കും സലാം. അബൂദാവൂദിന്റെ സുനനിലുണ്ട്, തുർമുദിയുടെ സുനനിലുണ്ട് അസിൽ, അടിസ്ഥാനം. വസഹഹു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു ഈ ഹദീസിനെ. പക്ഷെ മിൻ ഹദീസി അബി ഹുറൈറത്ത, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിനെയാണ് എന്ത് ചെയ്തത് ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത്. ബിദൂനി ദിക്രിൽ ഹിജാറ, ആ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച അബൂ ഹുറൈറ ഹദീസ് അതിലെന്തില്ല, ഹിജാറത്ത് എന്നുള്ള പരാമർശം ഇല്ല. ബിദൂനി ദിക്രിൽ ഹിജാറ, ഹിജാറത്തിനെ കുറിച്ചുള്ള പരാമർശമില്ലാത്ത അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിനെ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായ? നിവേദനം അബ്ദുള്ള ഇബ്നു അബ്ബാസ്, അബ്ദുള്ള ഇബ്നു അബ്ബാസ് നമുക്ക് പലതവണ വന്നതാണ്. റളിയല്ലാഹു അൻഹുമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅല അഹ്ല ഖുബ, ഖുബ നിവാസികളോട് ചോദിച്ചു. ആരെ ഈ ഖുബ നിവാസികൾ? അവരെവിടെ ഉള്ളവരാ? മദീനയിലുള്ളവർ. അപ്പൊ അവരാരായിരിക്കും? അൻസാരികളാണ്. അപ്പൊ ഖുബ നിവാസികൾ അവർ അൻസാരികളാണ്. ഖുബ നിവാസികൾ അവരാണ് ബനു 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 അംർ ഇബ്നു ഔഫ്, ബനു അംർ ഇബ്നു ഔഫ്. ഈ ബോർഡ് പിന്നെ ടൈഡിട്ടിട്ടാണ് മായക്കല്, അതുകൊണ്ട് തന്നെ പൗഡർ മാതിരിയാ. മഷിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റം ചെയ്യും. ബനു അംർ ഇബ്നു ഔഫ് രണ്ട് കുടുംബക്കാരാണ് പിന്നെ ഖുബയുടെ ഭാഗത്ത് പാർത്തിയിരുന്നത് മദീനയിൽ. അൻസാരികളിൽ പെട്ട ഒരു ഗോത്രമാണ്, ആര് ഉപഗോത്രമാണ്? ബനു അംർ ഇബ്നു ഔഫ്. പിന്നെ ഒന്ന് ബനു സാലിം ഇബ്നു ഔഫ്. ഈ എഴുതിയെന്ന് മനസ്സിലാക്കാൻ ഇവരാരാ? ഇവരാരാ ഈ ബനു അംറും ബനു സാലിമും? അൻസാരികൾ പെട്ടവരാണ്. ഇവരെന്താ? ആ ഇവര് ആ ഔഫിന്റെ മക്കളാണ്. മനസ്സിലല്ലേ? ഇബിനു ബനു അംറും ബനു സാലിമും ഔഫിന്റെ മക്കളാണ്. അപ്പൊ ജ്യേഷ്ഠാഞ്ചന്മാരാണ്, ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളാണ്. ഇതില് ഖുബ, ഖുബ പള്ളി ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പാർത്തിയിരുന്നവരാണ് ആര്? ബനു അംർ. ബനു അംർ, ബനു സാലിം അവിടുന്ന് കുറച്ച് തെറ്റിയിട്ട് ഇന്ന് മസ്ജിദുൽ ജുമുഅ അവിടെ കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ ജുമുഅ പിന്നെ മദീനത്ത് മസ്ജിദുൽ ജുമുഅ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതായത് ഖുബയിൽ നിന്ന് നമ്മൾ മസ്ജിദുൽ നബവിയിലേക്ക് വരുമ്പോ പിന്നെ ഖുബ പള്ളിനോടടുത്ത് വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ജുമുഅ നിസ്കരിച്ച ഒരു പള്ളിയുണ്ട്. ആദ്യമായിട്ട് ജുമുഅ നിസ്കരിച്ച അതാണ് മസ്ജിദുൽ ജുമുഅ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നിട്ട് പാർത്തത് ഇവരുടെ കൂട്ടത്തിലാണ്, ബനു അംർ ഇബ്നു ഔഫിന്റെ കൂട്ടത്തിലാണ്. അവിടെ നിന്ന് അവിടെ പള്ളി ഉണ്ടാക്കി അവിടെ നിസ്കരിച്ച് അങ്ങനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 14 ദിവസത്തോളം അവിടെ പാർത്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുമ്പോ അത് ഇവർക്ക് വലിയ ഫഖറായി ബനു അംറിന്. അപ്പോ ബനു സാലിമിൽ അതിനിഷ്കാൽ പ്രയാസായപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? വെള്ളിയാഴ്ച യാത്ര മസ്ജിദ് നബവിന്റെ മദീനത്തേക്ക് യാത്ര തിരിച്ചപ്പോ ചെയ്ത് ബനു സാലിമിന്റെ അവരുടെ ആ പിന്നെ കുടുംബത്തിൽ ഇറങ്ങിയിട്ട് അവിടെ ജുമാ നിസ്കരിച്ച്, അവിടെ ജുമാ നിസ്കരിച്ച്. അങ്ങനെ ജുമാ നിസ്കരിച്ചെടുത്താണ് എന്തുള്ളത്? മസ്ജിദുൽ ജുമാ പള്ളി ഉള്ളത്. അത് അവിടെ റസൂൽ നിസ്കരിച്ചതും അവിടെ തങ്ങിയതും ഇവരെ ആശ്വസിപ്പിക്കും. കാരണം ഇവർ ജ്യേഷ്ഠാന്മാരുടെ മക്കളാണ്. അപ്പൊ ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിൽ നിന്നിട്ടില്ലെങ്കിൽ അത് അവർക്കൊരു പ്രയാസമാകും എന്നുള്ളത് തീർക്കാനാണ് എന്ത് ചെയ്ത് റസൂൽ അങ്ങനെ ചെയ്ത്. ഏതായാലും അഹ്ലു ഖുബ എന്ന് ഇവിടെ പ്രയോഗിച്ചത് ആരെ കുറിച്ചാ? ബനു അംർ ഇബ്നു ഔഫിനെ കുറിച്ചാണ്. ബനു അംർ ഇബ്നു ഔഫിനെ കുറിച്ചാണ് അവരായിരുന്നു ഇവിടെ പാർത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ഖുബയോട് ചോദിച്ചു, നമ്മ ബനു അംർ ഇബ്നു ഔഫിനോട് ചോദിച്ചു. എന്താ റസൂലുള്ള ചോദിച്ചു പറഞ്ഞത്? ഫഖാൽ തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹു യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ ഇതാ പ്രശംസിച്ചു പറഞ്ഞിരിക്കുന്നു, പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്താ ഈ പുകഴ്ത്തി പറഞ്ഞത്? ആർക്കറിയാം? ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹ് ഫീഹി റിജാലൻ യുഹിബ്ബൂന അൻ യതതഖറു. സൂറത്ത് തൗബയിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ അസ്തിവാരത്തിൽ പണിയപ്പെട്ട പള്ളിയാകുന്നു, അഹഖു അൻ തഖൂമ ഫീഹ്, നിങ്ങൾ നമസ്കരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പള്ളി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങി വന്നപ്പോ മസ്ജിദ് നബവി ഉണ്ട്, മസ്ജിദ് ഖുബി ഉണ്ട്, പക്ഷെ ഒരു എക്സ്ട്രാ പള്ളി ഉണ്ടായി, അതാണ് മസ്ജിദ് ദിറാർ. മസ്ജിദ് ദിറാർ അത് കപട വിശ്വാസികളാണ് പള്ളി ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ തബൂക്കിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴത്തേക്ക് മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്തിട്ട് ഇവരെന്ത് ചെയ്ത് മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി അങ്ങോട്ട് വിളിക്കുക ഉദ്ഘാടനം ചെയ്യാൻ, പള്ളി ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്തിലെ മസ്ജിദുൻ ഉസ്സിസാല തഖ്വാ മിൻ അവ്വലിയൗമിൻ, ആദ്യ നാള് മുതൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണിത പള്ളിയാണ്. അഹഖ് വൻ തഖ്വ ഫീ, നിങ്ങൾ നമസ്കരിക്കുവാൻ ഏറ്റവും യോഗ്യമായ പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഖുബയിൽ നിസ്കരിച്ചാൽ മതി, എവിടേക്ക് പോകണ്ട, മസ്ജിദ് ദിറാറിലേക്ക് പോകേണ്ട എന്ന് നമ്മുടെ വിഷയം അതാണ്. ഫീഹി റിജാലുൻ, ഈ മസ്ജിദ് ഖുബയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. യുഹിബ്ബൂന അയ്യ തതഹറു, അവർ ശുദ്ധി പ്രാപിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇത് ആരെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞ, ഇവരെ പ്രശംസിച്ചാണ്. ഫീഹി റിജാലുൻ, പള്ളിയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. യുഹിബ്ബൂന അയ്യ തതഹറു, അവർ പരിശുദ്ധി പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പ്രശംസിക്കുകയാണ് ആരെ, ഈ അഹ്ല ഖുബായിനെ. അപ്പൊ അതാണ് പറഞ്ഞത് ഇന്നല്ലാഹ യുസ്നി അലൈക്കും, അള്ളാഹു നിങ്ങളെ പ്രശംസിക്കുന്നു. അപ്പൊ ഫഖാല, അവർ പ്രതികരിച്ചു, ഇന്ന ഞങ്ങൾ നുതിബിയുൽ ഹിജാറത അൽമ, കല്ലുകൊണ്ട് ഞങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയ കല്ലുകൊണ്ട് ശൗചം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ തുടർത്തി വെള്ളം ഉപയോഗിക്കുകയും ചെയ്യും എന്ന് അവർ പ്രതികരിച്ചു എന്നാണ്. ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ, കല്ലും ആദ്യം തുടച്ചു ശൗചം ചെയ്യുക, പിന്നെ വെള്ളം അതിനെ തുടർത്തുക, വെള്ളം ഉപയോഗിച്ച് പിന്നെ കഴുകുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഹദീസ് റവാഹുൽ ബസാർ ബിസനദിൻ ദഈഫ്, ദഈഫായ സനദിലാണ് ബസാർ എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വഅസ്ലുഹു ഫീ അബി ദാവൂദ വത്തിർമുദി, അല്ലെങ്കിൽ വത്തുർമുദി, തുർമുദിയുടെ സുനനിലും അബൂദാവൂദിന്റെ സുനനിലും ഇതിന്റെ അസലുണ്ട്, ഈ സംഭവത്തിന്റെ അസലുണ്ട്. അത് തുർമുദിന്റെ അബൂദാവൂദിന്റെ മാത്രമല്ല, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അസൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട്, ഈ ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട്. പക്ഷേ തുർമുദിയുടെ അബൂദാവൂദിന്റെ ഒക്കെ സനദിലുള്ളത്, അതേപോലെ തന്നെ ഇബ്നു ഖുസൈമ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായിട്ട്. പക്ഷെ അതിലെന്തില്ല, ബിദൂനി ദിക്രിൽ ഹിജാറ, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിട്ട് അല്ല, കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയിട്ട് പിന്നെ വെള്ളം ഉപയോഗിക്കും എന്നുള്ളതില്ല, പിന്നെയോ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്നതാണ് അതിലുള്ളത്. അപ്പോ വെള്ളം ഉപയോഗിച്ച് മലമൂത്ര വിസർജനത്തെ ശുദ്ധീകരിക്കും എന്നാണ് സഹിയായിട്ടുള്ളത്, ആ റിപ്പോർട്ട് സഹിയാണ്. എന്നാൽ വെള്ളത്തിന് മുമ്പ് കല്ലുപയോഗിച്ച് ശൗചം ചെയ്യും എന്നുള്ളത് അറിയുന്ന ഈ റിപ്പോർട്ടാണ് എന്ത്, ദുർബലം. അതാണ് ബസാറിന്റെ റിവായത്തിൽ വന്നത്. റവാഹുൽ ബസാർ, ബസാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അബൂബക്കർ മുഹമ്മദ് ഇബ്നു അംർ അൽ ബസാറാണ്. അദ്ദേഹത്തിന് മുസ്നദ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമുണ്ട്. അബൂബക്കർ അൽ ബസാർ, മുഹമ്മദ് ഇബ്നു അംർ അൽ ബസാർ, അംർ ബിസനദിൻ ദഈഫ്, ദഈഫായ സനദാണ്. ഈ ഹദീസ് ദഈഫാകാൻ കാരണം രണ്ട് റാവിമാരുണ്ട് ഇതിൽ, ഒന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ്, മറ്റൊന്ന് അബ്ദുള്ള ഇബ്നു ഷബീബ്. അബ്ദുള്ള ഇബ്നു ഷബീബ് ഈ രണ്ട് റാവിമാരാണ് ഈ ഹദീസ് ദുർബലാകാൻ കാരണം. ബസാറിന്റെ അബൂബക്കർ അൽ ബസാർ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ദുർബലാകാൻ കാരണം ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ആണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് സുഹ്രിയിൽ നിന്ന്, ഇബ്നു ഷിഹാബിന് സുഹ്രിയിൽ നിന്ന് നിവേദനം ചെയ്തു എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ദുർബലനാണ്, ദഈഫായ റാവിയാണ്. അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു ഷബീബ് എന്ന് പറയുന്ന റാവിയും ഈ ഹദീസിന്റെ സനദിൽ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ബസാറിന്റെ ഈ ഞങ്ങൾ കല്ലുകൊണ്ട് ശൗചം ചെയ്യും എന്നിട്ട് വെള്ളം ഉപയോഗിക്കുന്ന അറിയണം, ആ റിപ്പോർട്ട് തീർത്തും ദുർബലാണ്, തീർത്തും ദുർബലാണ്. അതിൽ ദുർബലാകാനുള്ള കാരണം അതാണ്, ഈ രണ്ട് റാവിമാർ അവർ ദുർബലരാണ്. പിന്നെ ഇബ്നു ഷിഹാബിൻ സുഹ്രിയിൽ നിന്ന് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന ദുർബലനായ റാവി ഈയാണത് റിപ്പോർട്ട് ചെയ്യണത്, ആ ഒരു ദുർബലതയുണ്ട്, അയാൾ ഒറ്റപ്പെട്ടു എന്നുള്ള ദുർബലത. പക്ഷേ ഈ ഹദീസിനൊരു അസലുണ്ട്, അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം അറിയിക്കണത് എന്താ, സഹിയായ അടിസ്ഥാനം എന്താ അറിയിക്കണത്, ഇവര് അഹ്ലു ഖുബ, അവര് പിന്നെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് വെടുപ്പാകുവാൻ അതീവ തൽപരരായിരുന്നു, അവര് പിന്നെ അതില് പിന്നെ ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളതാണ്. അത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം അബൂദാവൂദിലുണ്ട്, വാസലുഹു ഫി അബീ ദാവൂദ് വത്തുർമുദി, അതേപോലെ ബുഖാരി മുസ്ലിമായിരൊക്കെ ഉണ്ട്. വസഹഹു, ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇമാം ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ മിൻ ഹദീസി അബി ഹുറൈറ, അബു ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ. പക്ഷെ പ്രസ്തുത ഹദീസിൽ എന്തില്ല, ബിദൂനി ദിക്രിൽ ഹിജാറ, ഹിജാറത്തിനെ കുറിച്ചുള്ള പരാമർശം കൂടാതെയാണ്, അതില്ലാതെയാണ്. ദൂനിയ കൂടാതെ ഇല്ലാതെ, ബിദൂനി ദിക്രി അൽ ഹിജാറ. ഇബ്നു ഖുസൈമ, അറേ ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമയാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ, ഷാഫിഈ പണ്ഡിതനാണ്, ഇമാം ഷാഫിഈ പണ്ഡിതനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്, അതേപോലെ തന്നെ ഇമാം ഷാഫിഈന്റെ ശിഷ്യൻ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യഗണങ്ങളിൽ റബീഉ ഇബ്നു സുലൈമാൻ, അതേപോലെ അൽ മുസനി, ഇവരുടെയൊക്കെ ശിഷ്യന്മാരാണ് ഇബ്നു ഖുസൈമ. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇബ്നു ഖുസൈമന്റെ മരണം. മൂന്നാം നൂറ്റാണ്ടിലാണ് മരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ ശിഷ്യൻ, അതേപോലെ റബീഉ ഇബ്നു സുലൈമാൻ, അതേപോലെ അൽ മുസനി, ഇബ്നു ഖുസൈമ ഷാഫിഈയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖുസൈമന്റെ അഖീദയിലുള്ള, ഇഅ്തിഖാദിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം, ശരിക്ക് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് പിൽക്കാല ഷാഫിഈകൾക്ക് തലവേദനയാണ് ഇദ്ദേഹം. കാരണം പിൽക്കാല ഷാഫിഈകളൊക്കെ അശ്ശരികളാണ്. അശ്ശരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അള്ളാഹു അർശിന്മേൽ ഇസ്തിവായിലാണ് എന്നുള്ളതല്ല, ആ വിശ്വാസം അവർക്കില്ലല്ലോ, അശ്ശരികൾക്കില്ല. ഇബ്നു ഖുസൈമ എന്താ പറഞ്ഞറിയാം, ഇബ്നു ഖുസൈമ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒലുവിനെ, അള്ളാഹു അർശിന്മേലാണ് എന്നുള്ള അള്ളാഹുവിന്റെ ഒലുവിനെ നിഷേധിക്കുന്നവനെ കൊല്ലണം, കൊന്നിട്ട് അവന്റെ ശവം മറമാടാൻ പാടില്ല, പിന്നെയോ വേസ്റ്റ് കൊണ്ടുപോയിടുന്നതിന്റെ മുകളിൽ കൊണ്ടുപോയിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഹു അല്ലദി ഖദ് ശജ്ജഅ ഇബ്നു ഖുസൈമത ഇദ്സല്ല സൈഫൽ ഹഖി വൽ ഇർഫാനി ഫഖല ബിഖത്ലിൽ മുൻകിരീന ഉലുവഹു بعد استتابتهم من الكفران وبأنهم يلقون بعد القتل فوق زبالة الأنتان كذا ابن خزيمة ابن القيم പറയാണ് ابن خزيمة കുറിച്ച്, അതായത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഇബ്നു ഖുസൈമയെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് വഹുവ അല്ലദീ ഖദ് ശജ്ജഅ ഇബ്നു ഖുസൈമത ഇദ്സല്ല സൈഫൽ ഹഖി വൽ ഇർഫാനി, ഇബ്നു ഖുസൈമ സത്യത്തിന്റെയും അതേപോലെ തന്നെ പിന്നെ യാഥാർത്ഥ്യത്തിന്റെയും വാളൂരി. എന്നിട്ട് വഖമാ ബിഖത്ലിൽ മുൻകിരീന ഉലുവഹു, അള്ളാഹുവിന്റെ ഉലുവിനെ നിഷേധിക്കുന്നവരെ കൊല്ലണം എന്ന് ഇബ്നു ഖുസൈമ വിധിച്ചു. ബഅദ ഇസ്തിതാബത്തിഹി മിനൽ കുഫ്രാനി, അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ ഉലുവിനെ നിഷേധിക്കുന്നവരെ അവിടെ ആദ്യം തൗബ ചെയ്യാൻ പറയണം. അവർ തൗബ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊല്ലണം. എന്നിട്ട് ഒബി അന്നഹും യുൽഖൗന, എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ടണം ഫൗക പിന്നെ സബാലത്തിൽ അൻതാനി, ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടിരണം എന്ന് ഇബ്നു ഖുസൈമ ഫത്വ പറഞ്ഞെന്നാണ്. ഇബ്നു ഖുസൈമ ഷാഫിഈ പണ്ഡിതനാണ്, പക്ഷേ ഷാഫിഈകൾക്ക് ഇബ്നു ഖുസൈമന്റെ അഖീദനോട് വലിയ അലർജിയാണ്. തൈ, ഏതാണ് ഇബ്നു ഖുസൈമ, അദ്ദേഹം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു ഖുസൈമയാണ്. അഖീദയിൽ പണ്ഡിതനാണ് അദ്ദേഹം, അതേപോലെ തന്നെ ഹദീസിൽ നിറഞ്ഞ പണ്ഡിതനാണ്. ഇബ്നു ഖുസൈമ മിൻ ഹദീസ് അബി ഹുറൈറ ബിദൂനി ദിക്രിൽ ഹിജാറ. തൈ, ഇനി ഇതാണ് ഇപ്പൊ ബാബു ആദാബ് ഖദാഇൽ ഹാജ, ഖദാഇൽ ഹാജയുടെ വിഷയത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നതായ ഹദീസുകൾ. ഇനി നമുക്കൊരു ഹദീസ് പിന്നെ ഇതിലുണ്ട്, അത് ബാബുൽ ഗുസ്ൽ വഹുക്മുൽ ജുനുബ്. എന്താ ബാബുൽ ഗുസ്ൽ? ഗുസ്ൽ കുളി, ഇഗ്തിസാൽ, ഇഗ്തിസാൽ ഗുസ്ൽ എന്നാൽ കുളി. വഹുക്കുമുൽ ജുനുബ്. എന്താ ജുനുബ് എന്നാൽ? ജനാബത്തുകാരൻ, ജനാബത്തുകാരന്റെ വിധി. അപ്പൊ ജനാബത്തുകാരനുള്ള മതവിധി, കുളി, അതിനെ കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം. ജനാബത്തുകാരൻ എന്നാണ് വലിയ ശുദ്ധിക്കാരനാണ്, വലിയ ശുദ്ധിക്കാരനാണ് ജനാബത്തുകാരെന്ന് പറയാം. ശരിക്കും ജനാബ്, ജനബ, ഇജ്തനബ എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? എന്താ ഇജ്തനബ പറഞ്ഞ അർത്ഥം? ഇജ്തനബ എന്ന് പറഞ്ഞാല് അകന്നു എന്നർത്ഥം. ഇജ്തനബ അതേപോലെ തന്നെ ജനബ, ഇജ്തനബ എന്ന് പറഞ്ഞാൽ ദൂരെയായി അകന്നു എന്നർത്ഥം. ജനാബത്തുകാരന് ഈ ഇജ്തനബ അല്ലെങ്കിൽ ജനബ എന്നുള്ളതിന് പേര് ജുനുബ് എന്നൊക്കെ വരാൻ കാരണം എന്താ? ജനാബത്തുണ്ടായാല് ജനാബത്തെ എന്ത് ചെയ്യും? അയാളെ കുറെ കാര്യങ്ങളിൽ നിന്ന് അകറ്റും, കുറെ വിവാദത്തുകളിൽ നിന്ന് അകറ്റും. ജനാബത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറ്റൂല? വലിയ അശുദ്ധി ഉണ്ടായാല് എന്താ? നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, മുസഫ് തൊടാൻ പറ്റൂല, പള്ളിയിൽ താമസിക്കാൻ പറ്റൂല. വല ജുനുബൻ ഹത്ത ഇല്ല ആബിരി സബീൽ, കടന്നു പോവാ പക്ഷെ താമസിക്കാൻ പറ്റൂല. അൽ മുഖ്സഫിൽ മസ്ജിദ്, തവാഫ് പറ്റൂല. കണ്ട? അപ്പോ ജനാബത്തുകാരനാകുമ്പോ കൊറേ സംഗതികളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന് ജനാബത്തുകാരൻ അകലും. അതുകൊണ്ടാണ് എന്ത് പേരിട്ടത്? ജുനുബ് എന്ന് പേരിട്ടത്. അത് ഓർമ്മിപ്പിക്കാൻ. അപ്പൊ ജനാബത്തുകാരന്റെ ഹുക്കും, മതവിധിയും, ഗുസ്ൽ, കുളിയും, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അതിൽ ഒരു ഹദീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇതിൽ കുറെ വിഷയങ്ങളുണ്ട്, പിന്നെ അതിൽ ഒരു ഹദീസ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് മനസ്സിലാക്കാം. അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അൻ അബി സഈദിനിൽ ഖുദ്രി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മാഉ മിനൽ മാഇ റവാഹു മുസ്ലിം വഅസ്ലുഹു ഫിൽ ബുഖാരി. അൻ അബി സഈദിനിൽ ഖുദ്രി, അബു സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം. റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അബു സഈദിനിൽ ഖുദ്രി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മാഉ മിനൽ മാ, അൽ മാഉ വെള്ളം, മിനൽ മാ വെള്ളത്തിൽ നിന്നാവുന്നു അല്ല, അൽ മാ എന്ന വെള്ളം ഉപയോഗിച്ചുള്ള കുളി, വെള്ളം ഉപയോഗിച്ചുള്ള കുളി അതാണ് അൽമാ. മിനൽ മാ മനിയാകുന്ന മാ പുറപ്പെട്ടത് കാരണത്താലാകുന്നു, പുറപ്പെടുന്നത് കാരണത്താലാകുന്നു. ഈ മിൻ എന്നുള്ളത് തഴലീലിന്റെ മിന്നാണ്. തഴലീലിന്റെ മിൻ എന്ന് പറഞ്ഞാല് തഴലിൽ എന്ന് പറഞ്ഞ സബബ്, കാരണം എന്നർത്ഥം. ചോദി അവിടെ ഇരിക്കുന്നവർക്ക് കാണുന്നുണ്ട? ഇവിടെ കാണുന്നുണ്ട? നിങ്ങൾക്ക് കാണുന്നുണ്ട? നിങ്ങൾ അവിടെ വരണ്ട് തൈ. അൽ മാവു എന്ന വെള്ളം ഉപയോഗിച്ചുള്ള കുളി. മിനൽ മാ എപ്പളാ? മനിയാകുന്ന, ഇന്ദ്രിയമാകുന്ന, ബീജമാകുന്ന വെള്ളം, അത് സ്കലിച്ചത് കാരണത്താലാകുന്നു, സ്കലിച്ചതിനാലാകുന്നു. അവിടെ ഈ മാവും, ഈ മാവും രണ്ടും മാ വേറെയാണ്. ഈ മാ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ മാ എന്താ? ഈ മാ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാവിനെ കുറിച്ച്. എവിടെ പറഞ്ഞേ? ബീജത്തിന് അള്ളാഹു മാ എന്ന് പറഞ്ഞു. എവിടെ? സൂറത്തു താരിഖിൽ പറഞ്ഞല്ലേ, യഖ്റുജു മിൻ ബൈനി സുൽ അല്ല, അതിന് മുമ്പ് സഹറു ഫലിയന്ദുൽ ഇൻസാനു മിമ്മ ഖുലിഖ, ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, സ്കലിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ മാ ആണ് ഈ മാ. അപ്പൊ ഈ മാ അത് സ്കലിച്ചാൽ അത് കാരണത്താലാകുന്നു ഈ മാ കൊണ്ടുള്ള കുളി, അതാണ് പറയുന്നത്. റവാഹു മുസ്ലിം, വാസ്രഹു ഫിൽ ബുഖാരി. ഇവിടെ അൻ അബി സഈദിനിൽ ഖുദ്രി, അബു സഈദ് നമുക്ക് ആദ്യം വരുന്ന റാവിയാണ് അല്ലെ. അബു സഈദിനിൽ ഖുദ്രി, അബു സഈദിൽ ഖുദ്രി അദ്ദേഹത്തിന്റെ പേര് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ്. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ അൽ ഖസ്റജി അൽ അൻസാരി, അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. സഅദ് ഇബ്നു മാലിക്, സഹദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ, ഇബ്നു സിനാൻ വല്യാപ്പാന്റെ പേരാണ് സിനാൻ. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ, അദ്ദേഹം ഖസ്റജിയാണ്, അദ്ദേഹം അൻസാരിയാണ്. അൽ ഖസ്റജി അൽ അൻസാരി, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു സഈദ്, അബു സഈദ് അൽ ഖുദ്രി. ഖുദ്ര എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണാം. ഖുദ്ര ചരിത്രത്തിൽ കാണാം, ഖുദ്ര എന്ന ഉമ്മയിലേക്ക് ചേർത്തിട്ടാണ് ഖുദ്രി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ എന്താ പറയേണ്ടിയിരുന്നത്? അബു സഈദ് എന്താ എന്താ പറയാ? അബു സഈദ് അൽ ഖസ്റജി അൽ അൻസാരി അങ്ങനെ പറയാം, കാരണം അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്, അൻസാരിയാണ്. പക്ഷെ അത് പറയാം, അത് ഖുദ്രി എന്ന് പറഞ്ഞത് ഉമ്മയിലേക്കുള്ള നിസ്ബയാണ് എന്നാണ്, ഖുദ്ര എന്നാണ് ഉമ്മാന്റെ പേര്, അതിലേക്ക് നിസ്ബയാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആലം. അബു സഈദിൻ അൽ ഖുദ്രി സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. പിന്നെ അദ്ദേഹത്തിന്റെ വാപ്പ മാലിക് ഇബ്നു സിനാൻ, മാലിക് ഇബ്നു സിനാൻ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദിൽ അദ്ദേഹം ഷഹീദാണ്, മാലിക് ഇബ്നു സിനാൻ. ഉഹദിൽക്ക് വാപ്പ പോകുമ്പോ ഈ മകനെ കൂട്ടിയിട്ടാണ് പോണത്. ഏതാ മകൻ? അബു സഈദ് അൽ ഖുദ്രി സഅദ് ഇബ്നു മാലിക് മകനെ കൂട്ടിയിട്ടാണ്. അന്ന് അബു സഈദ് അൽ ഖുദ്രിക്ക് ഉണ്ടല്ലോ, ഈ സഅദിന് 13 വയസ്സാണ്. അപ്പോ പിന്നെ വാപ്പാക്ക് മകനെയും കൂടി പങ്കെടുപ്പിക്കണം ഉഹദിൽ, പക്ഷെ വയസ്സ് 13 ആയിട്ടുള്ളൂ. അപ്പോ പിന്നെ വാപ്പ പറയുന്നുണ്ട്, പിന്നെ റസൂലിന്റെ പ്രായപൂർത്തിയാകാത്തവരൊക്കെ മടക്കണുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ വാപ്പ പറയുന്നുണ്ട്, റസൂല എന്റെ കുട്ടി ഭയങ്കര നബീലാണ്, നിപുണനും കഴിവുറ്റവനാണ്. എന്നിട്ട് മകനോട് ഇങ്ങനെ ചാടാൻ പറയുന്നു, ഇങ്ങനെ അതായത് വലിയതാണെന്ന് തോന്നിപ്പിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ അബു സഈദ് പറയാം, ഞാൻ ഇങ്ങനെ ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് റസൂല, ഞാൻ ഉയരുള്ള ആളാണെന്ന് അറിയട്ടെ എന്നുള്ളത്. പക്ഷെ റസൂല എന്നെ ഉഹദിൽ നിന്ന് മടക്കി, റസൂല മടക്കി. അങ്ങനെ അബു സഈദ് അൽ ഖുദ്രി ആദ്യമായി പങ്കെടുക്കുന്നത് ഖന്ദഖിലാണ്, ഖന്ദഖിലാണ്. പിന്നെ ബൈഅത്ത് റിദ്വാനിലൊക്കെ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് വലിയ സേവനങ്ങളാണുള്ളത്. അദ്ദേഹം മദീനയിലെ പിന്നെ പണ്ഡിതനാണ്, ഫഖീഹാണ് അബു സഈദ് അൽ ഖുദ്രി. ഹിജ്റയുടെ 63 അബു സഈദ് അൽ ഖുദ്രി മരണപ്പെടുന്നത് മദീനയിൽ വെച്ച്. ഹിജ്റയുടെ 63 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജനാസ മദീനയിൽ തന്നെയാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. വാപ്പ ഉഹദിൽ ഷഹീദായി. طيب انا ابي سعيد الخدري ابو سعيد الخدري لنن نيवेदन رضي الله عنه قال ابو سعيد പറഞ്ഞു قال رسول الله صلى الله عليه وسلم الله الرسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിരിക്കുന്നു الماء من الماء വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ നിർബന്ധമാകുന്നത് ബീജമാകുന്ന വെള്ളം അത് സ്കലിക്കുമ്പോഴാണ്, അത് സ്കലിക്കുന്നത് നിമിത്തമാണ്, കാരണമാണ്. അതാണ് മിൻ താഴേലി മുസ്ലിം. ഇമാം മുസ്ലിം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അസിൽ ബുഖാരിയിലുണ്ട്. മുസ്ലിമിന്റെ റിവായത്തിൽ ഇന്നമൽ മാ ഉ മിനൽ മാ എന്നാണ്, ഇന്നമൽ മാ ഉ മിനൽ മാ. അപ്പൊ എന്തായിരിക്കും അർത്ഥം? തീർച്ചയായും വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? മിനൽ മാ, ഇന്ദ്രിയസ്കലനം ഉണ്ടാകുമ്പോഴാണ്, ഇന്ദ്രിയസ്കലനം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ഒരു വിഷയം, ഈ ഹദീസിന്റെ മൻതൂഖും ഇനി നമുക്ക് പറയാൻ പോകുന്ന രണ്ട് ഹദീസുകളുടെ മഫ്ഹൂമും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിന്റെ മൻതൂഖ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ബീജസ്കലനം ഉണ്ടായാലാണ് എന്ത് കുളിയെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ബീജസ്കലനം ഇല്ലെങ്കിൽ കുളിക്കേണ്ടതാണ്, അതാണ് അതിന്റെ മംതൂഖ്. ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മനസ്സിലാക്കുന്നത്. സ്കലനം ഉണ്ടായാൽ കുളിക്കണം. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാ? ഉറങ്ങാ? ഉറങ്ങേണ്ട വിഷയമല്ല. പിന്നെ സ്കലനം ഉണ്ടായാലാണ് കുളിക്കേണ്ടത്, മഫ്ഹൂം അതാണ്. മഫ്ഹൂം സ്കലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തില്ല, കുളിക്കേണ്ടതില്ല എന്നുള്ളതിന്റെ മംതൂഖാണ്. മഫ്ഹൂം സ്കലനം ഉണ്ടായാൽ കുളിക്കണം എന്നാണ്. പക്ഷേ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഖിതാനും ഖിതാനും കൂട്ടുമുട്ടിയാൽ നമുക്കടുത്ത ഇതിൽ വരും. അല്ലെങ്കിൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ പിന്നെ കൈക്കാലുകളിൽ കിടയിലിരിക്കുകയും അവളെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവളെ ക്ലേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വജബൽ ഗുസൽ, കുളി നിർബന്ധമായി എന്നാണ്. അത് സ്കലനം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി. അപ്പോ ആ ഹദീസിന്റെ മഫ്ഹൂം എന്താ? സ്കലിച്ചിട്ടില്ലെങ്കിൽ കുളിക്കണ്ടെന്നാണ്. ഇതിന്റെ മന്തൂക്ക് എന്താ? സ്കലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിലും കുളിക്കണം എന്നാണ്. ഇത് കുളിക്കണം എന്നാണ് അതില്, അല്ല അതിൽ കുളിക്കണം എന്നാണ് ഇതില്, കുളിക്കണ്ടെന്നാണ് വരുന്നത്. അപ്പൊ എതിരാവൂലേ? അപ്പോ അതിൽ പിന്നെ പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞ വീക്ഷണം, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഹദീസിന്റെ വിധിയെ മറ്റേ ഹദീസ് ദുർബലപ്പെടുത്തി. ഈ ഹദീസിന്റെ ഹുക്കുമിനെ ഇനി പറയാൻ പോണ ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇദാ ജലസബൈന ഷുഅബിഹൽ അർബ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്, അടുത്ത ഹദീസ് നമുക്ക് അതാണ്, അത് ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരാൾ ഭാര്യനെ ക്ലേശിപ്പിച്ചു, പിന്നെ ലൈംഗിക അവയവങ്ങൾ കണ്ടുമുട്ടി, ഇന്ദ്രിയസ്കലനം ഉണ്ടായിട്ടില്ലെങ്കിലും എന്താണ്? കുളി നിർബന്ധമാണ്. ആ വിധി എന്ത് ചെയ്തു? ഈ ഹദീസിന്റെ വിധിയെ ദുർബലപ്പെടുത്തി. അപ്പൊ ഇതുകൊണ്ട് അമലെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് അമലെടുക്കേണ്ടത്? മറ്റേ ഹദീസ് കൊണ്ടാണ്. അതാണ് ഇതിൽ പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. ഇൻഷാല്ലാ കൂടുതൽ നമുക്ക് അത് ഇനി അടുത്ത ഹദീസിൽ വരും. ഇവിടെ അൽമാഉ, വെള്ളം ഉപയോഗിച്ചുള്ള കുളി നിർബന്ധമാകുന്നത് മിനൽ മാഇ, സ്കലനം സംഭവിച്ചാൽ അത് നിമിത്താണ്. എന്താ ഡോക്ടർ പിന്നെ ഇത് ഇപ്പൊ നോക്കി നിങ്ങള്, നമ്മള് പിന്നെ മൂത്രം നജസല്ലേ? മൂത്രം നജസാണ്. മനീ നജസാണോ? മനീ നജസല്ല. മൂത്രം വരുന്ന വഴിയും മനീ വരുന്ന വഴിയും ഒന്നാണ് അല്ലേ? ഒരേപോലെയാണ് വരുന്നത്. പക്ഷെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമല്ല. പറയുമ്പോൾ നജസാണ് വിസർജിക്കുന്നത്. ഇത് നജസല്ല വിസർജിക്കണം, എന്നിട്ടും കുളി നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഒരേ വഴിയിൽ നിന്ന് ഒരേ ഭാഗത്തിലൂടെയാണ് പുറത്തു വരുന്നത്. ഒന്ന് നജസാണ്, ഒന്ന് നജസല്ല. പക്ഷെ നജസ് വന്നാൽ കുളിക്ക് നിർബന്ധമല്ല, പക്ഷെ നജസല്ലാത്ത വന്നാൽ കുളി നിർബന്ധമാണ്. ഈ പിന്നെ ഈ നമ്മൾ ഈ പിന്നെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചില വിഷയങ്ങൾ വായിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉഷാർ കൂടുക ചെയ്യാം അല്ലേ? ഇത് പോകുവോളം ഭയങ്കര പ്രയാസമാണ്. മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷായി ഉഷാറായി. അതേസമയം ഇന്ദ്രിയം സ്കലിച്ചാൽ നമ്മൾ ക്ഷീണിക്കും, തളരും, അലസരാകും. പിന്നെ മൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജ്യാണ്, തിന്നതിന്റെ കുടിച്ചതിന്റെ ഒരു ഭാഗമാണ്. എന്ത് ചെയ്യണത്? പുറത്തു പോണത്. അതിന് ചില നിർണിത പോയിന്റ് ആയിട്ടാണ് ശരീരത്തിൽ ബന്ധം. എന്നാൽ ബീജം അങ്ങനെയല്ല, ശരീരം അത് എന്തിന് മൊത്തത്തെ ബാധിക്കുന്നത് അല്ലേ? കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ ഭാഗമാക്കാണ്ട് ഇതില്. അത് കാരണത്താൽ തന്നെ പിന്നെ സ്കലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ക്ഷീണിച്ച് തളർന്ന് അലസത ആയി. അതുകൊണ്ട് പിന്നെ പിന്നെ അതിനെ പോക്കാൻ, ആ തളർച്ച പോക്കാൻ, ഉഷാർ വീണ്ടെടുക്കാൻ കുളിയാണ് ഏറ്റവും കരണീയം എന്നാണ് ഞാൻ ചില ഇതിന് വായിച്ചത് അല്ലേ? അത് പിന്നെ ഏതായാലും നമ്മളിപ്പോ അതിന്റെ പൊരുൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ദീനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്തിനും നമ്മളോട് ഇത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ പിന്നെ അൻ അബി സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽമാഉ മിനൽ മാഇ റവാഹു മുസ്ലിമുൻ വഅസ്ലുഹു ഫിൽ ബുഖാരി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.